2021 മെയ് 16 ഞായറാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ സിനിമാ പേജിൽ നിന്ന്. പെൺകുട്ടികളെ ബോൾഡായി വളർത്തണം, രചന നാരായണൻകുട്ടി പറയുന്നു. കുച്ചിപ്പുടിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ രചന നാരായണൻകുട്ടി ഇപ്പോൾ മോഹിനിയാട്ടത്തിലും ഇന്തോളജി, ചരിത്രം, ഭാഷ, സംസ്കാരം, സാഹിത്യം എന്നിവ സംബന്ധിച്ച പഠനത്തിലും ഡിപ്ലോമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ലോക്ഡൌൺ കാലത്ത് രചന ഓൺലൈൻ ക്ലാസ്സുകളുടെ തിരക്കിലായിരുന്നു. പരീക്ഷകളുടെയും മറ്റും തിരക്ക് കഴിഞ്ഞ് സിനിമകളുടെ തിരക്കുകളിലേക്ക് കടക്കുന്ന രചനയുടെ പുതിയ വിശേഷങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആകെ മൊത്തം മടുപ്പാണ്, മുഷിപ്പാണ് എന്നൊക്കെ ലോക്ക്ഡൌൺ കാലത്ത് പലരും പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ തിരക്കോട് തിരക്കായിരുന്നു. കൊച്ചിയിൽ എനിക്ക് ഡാൻസ് സ്കൂളുണ്ട്. അവിടെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ടാണ് ക്ലാസ് എടുത്തിരുന്നത്. ഞാനിപ്പോൾ കുച്ചിപ്പുടിയിൽ PG ചെയ്തു, മോഹിനിയാട്ടത്തിൽ ഡിപ്ലോമയും ചെയ്യുന്നു, ഒപ്പം ഇന്തോളജിയിലും. ഒരുപാട് അസൈൻമെന്റ്സ് എല്ലാം ഉണ്ടായിരുന്നു. പരീക്ഷയും ഈ ലോക്ക്ഡൌൺ സമയത്തായിരുന്നു. അതിനിടയിൽ ത്രൂ ഹർ ഐസ് എന്ന ഒരു ഹ്രസ്വചിത്രം ചെയ്തു. പുതിയ സിനിമകൾ ബീണുകൃഷ്ണ സാറും മോഹൻലാൽ സാറും വീണ്ടും ഒന്നിച്ച് ആറാട്ടിൽ ഒരു പ്രധാന കഥാപാത്രം ചെയ്തു. രുക്മിണി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. പാലക്കാടായിരുന്നു ലൊക്കേഷൻ. ബി പോസിറ്റീവ്, എന്റെ കർമ്മ മേഖല നൃത്തമാണ്, അതുകൊണ്ടായിരിക്കണം എനിക്ക് ഇത്ര പോസിറ്റീവായിരിക്കാൻ എപ്പോഴും സാധിക്കുന്നു. ആരോടും വിദ്വേഷമോ വെറുപ്പോ അകൽച്ചയോ വയ്ക്കാറില്ല. അങ്ങനെയാവുമ്പോൾ നമ്മൾ പോസിറ്റീവായിരിക്കും. ഇനിയൊരു വിവാഹം ഇപ്പോഴില്ല. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള ധൈര്യം എനിക്കിപ്പോഴുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടായി വരുന്ന ഒരു സ്പേസിലും ഞാൻ നിൽക്കാൻ ശ്രമിക്കാറില്ല. അവിടെ നിന്ന് മുന്നോട്ട് പോവുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്റെ കൂടെ ഒരുപാട് നല്ല സുഹൃത്തുക്കളും എന്നെ മുന്നോട്ട് നയിക്കാൻ എന്റെ മാതാപിതാക്കളും ഉണ്ടെന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതുപോലെ ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റും. ഇപ്പോൾ എന്തായാലും കല്യാണമില്ല. എന്റെ ജീവിതം ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല മുന്നോട്ട് പോയത്. അതുകൊണ്ട് ഞാൻ കല്യാണമേ കഴിക്കില്ലെന്ന് ഒരിക്കലും പറയില്ല. ഇപ്പോൾ ഇല്ല എന്ന് മാത്രമാണ് പറയുന്നത്. വിവാഹമോചനം നേടിക്കഴിഞ്ഞപ്പോൾ വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. ലിജോ ചേട്ടന്റെ ആ മെസ്സേജ്, ടെലിസീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലിജോ ചേട്ടന്റെ ആമേനിലേക്ക് ക്ഷണം കിട്ടുന്നത്. സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴും സിനിമയിൽ അഭിനയിക്കാൻ കഴിയുമോ എന്നറിയില്ലായിരുന്നു. ആ സമയത്ത് അധ്യാപികയെയും ജോലി ചെയ്തിരുന്നു. സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിദ്ധാർത്ഥ് ചേട്ടന്റെ 101 ചോദ്യങ്ങളിൽ ചെറിയ കഥാപാത്രം ചെയ്തു. ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ട് ആമേനിലെ ഓഫർ നിരസിക്കുകയാണ് ആദ്യം ചെയ്തത്. അപ്പോഴാണ് ലിജോ ചേട്ടൻ മെസ്സേജ് അയക്കുന്നത്. നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ നിങ്ങളും വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു ആ മെസ്സേജ്. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു സംവിധായകൻ ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ അത് നിരസിക്കാൻ പാടില്ലെന്ന് സ്വയം തോന്നി. അങ്ങനെയാണ് ആമേനിലൂടെ സിനിമയിലേക്ക് എത്തിയത്. പക്ഷേ ആദ്യം റിലീസായ ചിത്രം ജയറാമേട്ടന്റെ ഒപ്പമുള്ള ലക്കി സ്റ്റാറാണ്. അതിലെ ജാനകി എന്ന കഥാപാത്രം എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ്. അതിന് മുൻപ് 17 വയസ്സുള്ളപ്പോൾ ജയറാമേട്ടന്റെ തന്നെ തീർത്ഥാടനം എന്ന ചിത്രത്തിൽ ചെറിയ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മീ ടു മൂവ്മെന്റ് അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട മൂവ്മെന്റ് ആണെങ്കിൽ കൂടി ഇത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ തന്നെ പരിഹാരം കണ്ടെത്തണം. ഒരുപാട് വർഷത്തിന് ശേഷം എനിക്ക് ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടുണ്ടെന്ന് അഭിപ്രായം പറയാം. അല്ലാതെ ഒരാളെ പ്രതിരോധിക്കാൻ വേണ്ടി അത്തരം ഒരു കാര്യം തുറന്നു പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഞാനും ഫെമിനിസ്റ്റ് ആണ്. ഫെമിനിസ്റ്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അറിയാത്തവരാണ് ആ വാക്കിനെ ദുർവ്യാഖ്യാനം നടത്തും. ഏതൊരു സ്ത്രീയും ഫെമിനിസ്റ്റ് ആണ്. ഫെമിനിസ്റ്റ് ഇപ്പോൾ ഫെമിനിച്ചയായി മാറിയല്ലോ. നമ്മുടേതായ അഭിപ്രായങ്ങൾ തുറന്നു പറയുമ്പോൾ നമ്മൾ ഫെമിനിച്ചകളായി മാറുകയാണ്. സമത്വം തന്നെയാണ് വേണ്ടത്. ഓരോ കുടുംബത്തിലും അച്ഛനും അമ്മയും പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന അതേ പ്രാധാന്യം കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പെൺകുട്ടികളെ ബോൾഡാക്കി മാറ്റണം. എന്റെ വീട്ടിൽ ചേട്ടൻ പുറത്തുപോയി വൈകി വന്നാൽ അത് പ്രശ്നമായി കാണാത്തവർ, ഞാൻ ഇത്തിരി ഒന്ന് വൈകിയാൽ ആദ്യമായി ടെൻഷനായി വഴക്കായി. അതായിരുന്നു എന്റെ ചെറുപ്പത്തിലെ അവസ്ഥ. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ നമ്മുടെ കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധയാണ് അതെല്ലാം. ഇപ്പോൾ എനിക്ക് 37 വയസ്സായി. ഇത്തിരി ഒന്ന് വൈകിയാൽ അമ്മയ്ക്കെല്ലാം ഇപ്പോഴും ടെൻഷനാവും. ഭക്ഷണ കാര്യത്തിലൊന്നും എന്റെ വീട്ടിൽ വേർതിരിവുണ്ടായിരുന്നില്ല. ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കൊന്നും ചെറുപ്പത്തിൽ എനിക്ക് തനിച്ചു പോകാനൊന്നും സമ്മതം കിട്ടിയിരുന്നില്ല. എന്റെ ചേട്ടന്റെ മകൾ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. അവളോടും ഒന്നരുതെന്ന് പറഞ്ഞല്ല വളർത്തുന്നു. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോൾഡാക്കിയാണ് വളർത്തുന്നു. എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ അനുഭവിച്ചൊന്നും അവളെക്കൊണ്ട് അനുഭവിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കുടുംബമാണ് എന്റെ കരുത്ത്. എല്ലാവരെയും പോലെ കുടുംബമാണ് എന്റെയും കരുത്ത്. അച്ഛൻ നാരായണൻ കുട്ടി, അമ്മ നാരായണി, ചേട്ടൻ ഷാർജയിലാണ്. ചേട്ടന്റെ ഭാര്യയും രണ്ട് കുട്ടികളും അവിടെയായിരുന്നു. ഇപ്പോൾ നാട്ടിലുണ്ട്. ഗ്ലാമർ വേഷം ചെയ്യാൻ മടിയില്ല. തിരക്കഥ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്യാൻ മടിയില്ല. അതിപ്പോൾ ഏത് ഭാഷയിലായാലും തിരക്കഥയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. കഥാപാത്രം എന്നെ ബോധ്യപ്പെടുത്താൻ സംവിധായകന് സാധിക്കണം. ഹാസ്യം നടിമാർ ചെയ്യുന്ന വളരെ കുറവാണ്. കൽപ്പന ചേച്ചി എല്ലാം പോയതിനു ശേഷം ചേച്ചിക്ക് പകരം വെക്കാൻ മറ്റൊരാൾ വന്നിട്ടില്ല. വിഖ്യാത സംവിധായകൻ ജി രവീന്ദ്രന്റെ പോക്കുവയിലും പിൽക്കാലത്ത് രാജീവ് നാസാറിന്റെ പകൽ നക്ഷത്രവും ഒക്കെ ചെയ്ത കൽപ്പന ചേച്ചി ഇടയ്ക്ക് ഹാസ്യതാരം എന്ന രീതിയിലേക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അവസാന വർഷങ്ങളിലാണല്ലോ സ്പിരിറ്റിലെയും ചാർലിയിലെയും ഡോൾഫിൻസിലെയും കഥാപാത്രങ്ങളൊക്കെ ചേച്ചി ചെയ്തത്. ഞാൻ ആദ്യമേ അഭിനയിച്ച ടെലിസീരിയലിൽ കോമഡി കഥാപാത്രമായതുകൊണ്ട് പലരും തിരക്കഥമായി വരുമ്പോൾ ചേച്ചിക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും, കോമഡിയാണെന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശ്രദ്ധിച്ചു മാത്രമാണ് കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നത്.